നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
OCI കാർഡുള്ളവർക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായുള്ള ഓൺലൈൻ വാർത്തകൾ കഴിഞ്ഞ ആഴ്ചകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതേക്കുറിച്ച് വ്യക്തത വരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. എന്താണ് ഈ വാർത്തകളുടെ സത്യം? ഇക്കാര്യമാണ് SBS മലയാളം ഈ റിപ്പോർട്ടിൽ പരിശോധിക്കുന്നത്. അതോടൊപ്പം എന്തൊക്കെയാണ് OCI കാർഡുള്ളവർക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന അവകാശങ്ങളെന്നും എന്തൊക്കെ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെന്നും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. SBS മലയാളത്തിന്റെ ഈ പോഡ്കാസ്റ്റുമായി ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയൻ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നിരവധി വാർത്തകളും വിശേഷങ്ങളുമെല്ലാം SBS മലയാളം പതിവായി നൽകാറുണ്ട്. അത് കേൾക്കാനായി SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരാവുന്നതാണ്. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ലഭിക്കും. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കാത്തതുകൊണ്ട് വിദേശ പൗരത്വം സ്വീകരിച്ച ഇന്ത്യക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കുമെല്ലാം നൽകുന്ന ഒരു പെർമനന്റ് റെസിഡൻസി സംവിധാനമാണ് OCI അഥവാ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. ഒട്ടേറെ മേഖലകളിൽ ഇന്ത്യൻ പൗരന്മാർക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾക്കോ ലഭിക്കുന്നതിന് തുല്യമായ അവകാശങ്ങൾ OCI കാർഡുള്ളവർക്കും ലഭിക്കും. എന്നാൽ OCI കാർഡുടമകളുടെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാനും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഇന്ത്യൻ സർക്കാർ വിജ്ഞാപനമിറക്കി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി പ്രചരിക്കുന്നുണ്ട്. ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനുമെല്ലാം പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ തുടർന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഒരു വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. 2021 മാർച്ചിന് ശേഷം OCI കാർഡുകാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഒന്നും പുറത്തിറക്കിയിട്ടില്ല എന്നാണ് വിദേശകാര്യ വകുപ്പ് അറിയിച്ചത്. പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്നും ഈ പ്രസ്താവന ചൂണ്ടിക്കാട്ടി. അതേസമയം 2021 OCI കാർഡുടമകൾക്ക് നിരവധി നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരുന്നു എന്നത് വാസ്തവമാണ്. 2021 മാർച്ച് 4 പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിരവധി ജോലികൾ ചെയ്യുന്നതിനും ചില ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. OCI കാർഡുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ എന്തെല്ലാം അവകാശങ്ങൾ ലഭിക്കുമെന്നും എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുമാണ് ഇനി നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ആർക്കൊക്കെ OCI കാർഡ് കിട്ടുമെന്നും എങ്ങനെയാണ് OCI കാർഡ് എടുക്കേണ്ടത് എന്നുമെല്ലാം ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. അത്തരം വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. OCI കാർഡുള്ളവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യയിൽ ചെയ്യാവുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം അവകാശങ്ങളാണ് ലഭിക്കുക എന്ന കാര്യം നോക്കാം. ജീവിതകാലം മുഴുവൻ ഇന്ത്യയിൽ തന്നെ കഴിയാനും എത്ര തവണ വേണമെങ്കിലും വിദേശത്ത് പോയി തിരിച്ചെത്താനും അവകാശം നൽകുന്ന ഒരു പെർമനന്റ് റെസിഡൻസി പദ്ധതിയാണ് OCI കാർഡ്. സാധാരണഗതിയിൽ വിദേശ പൗരത്വമുള്ള ഒരാൾ 6 മാസത്തിലേറെ തുടർച്ചയായി ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം എടുത്തവരാണെങ്കിൽ പോലും സ്റ്റുഡന്റ് വിസയിലോ തൊഴിൽ വിസയിലോ ഗവേഷണ വിസയിലോ ഒക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യണം. OCI കാർഡുള്ളവർക്ക് അത്തരമൊരു രജിസ്ട്രേഷൻ വേണ്ടിവരില്ല. എന്നാൽ OCI കാർഡുള്ള ഒരാൾ ഇന്ത്യയിൽ സ്ഥിരം താമസക്കാരനാണെങ്കിൽ അവരുടെ മേൽവിലാസം മാറുമ്പോഴും ജോലി മാറുമ്പോഴുമെല്ലാം ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറെ അറിയിച്ചിരിക്കണം എന്ന് വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിലെ സ്ഥിരം താമസക്കാരൻ അഥവാ നോർമൽ റെസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് കണക്കാക്കുന്നത് 3 വർഷത്തിലേറെ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നവരെയാണ്. അതായത് OCI കാർഡുള്ള ഒരാൾ 3 വർഷത്തിലേറെ ഇന്ത്യയിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഈ വ്യവസ്ഥ ബാധകമായിരിക്കും. OCI കാർഡുള്ളവർ ഇന്ത്യയിൽ ജീവിക്കുമ്പോഴോ സന്ദർശിക്കുമ്പോഴോ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അവകാശമാണ് ഇന്ത്യയിലെ ദേശീയ പാർക്കുകളോ ചരിത്ര സ്മാരകങ്ങളോ മ്യൂസിയങ്ങളോ ഒക്കെ സന്ദർശിക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് തുല്യമായ അവകാശം. വിദേശ പൗരന്മാർക്ക് ഇവിടെയെല്ലാം ഉയർന്ന ഫീസ് നൽകണം. ഉദാഹരണത്തിന് ആഗ്രയിലെ താജ്മഹലിൽ ഒരു ഇന്ത്യൻ പൗരന് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വിദേശ പൗരനാണെങ്കിൽ 1100 രൂപയാണ് ടിക്കറ്റ്. OCI കാർഡുള്ള ഒരാൾക്ക് 50 രൂപ തന്നെ നൽകി ടിക്കറ്റ് എടുക്കാൻ കഴിയും. മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് തുല്യമായ അവകാശവും OCI കാർഡ് ഉടമകൾക്ക് ലഭിക്കും. അതായത് ഗൾഫിലൊക്കെ ജീവിക്കുന്നവർക്ക് തുല്യമായ അവകാശം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവേശന പരീക്ഷകൾ. നീറ്റ്, JET തുടങ്ങി എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകളിലെല്ലാം NRI വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും ഫീസുമാണ് OCI കാർഡുകാർക്കുമുള്ളത്. പക്ഷേ ഇന്ത്യൻ പൗരന്മാർക്കായി മാത്രം നീക്കിവെച്ചിട്ടുള്ള സീറ്റുകളിൽ പ്രവേശനം ലഭിക്കില്ല എന്ന് മാത്രം. ഇന്ത്യയിൽ വീടും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളുമൊക്കെ വാങ്ങാനും ഇന്ത്യൻ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് ലഭിക്കുന്ന അതേ അവകാശം OCI കാർഡുകാർക്കുമുണ്ട്. എന്നാൽ ഫാം ഹൗസോ കൃഷിഭൂമിയോ വാങ്ങാൻ കഴിയില്ല, അതിന് അനുമതിയില്ല. ഇന്ത്യയിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കാനും മറ്റു പ്രവാസികൾക്കുള്ള അതേ അവകാശങ്ങൾ തന്നെയാണുള്ളത്. അതുപോലെ ചില ജോലികൾ ചെയ്യുന്നതിനും മറ്റു പ്രവാസികൾക്കുള്ള അവകാശങ്ങളുണ്ട്. ഡോക്ടർ, ഡെന്റിസ്റ്റ്, നഴ്സ്, ഫാർമസിസ്റ്റ്, അഭിഭാഷകർ, ആർക്കിടെക്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നീ ജോലികൾക്കാണ് ഇന്ത്യൻ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് തുല്യമായ അവകാശം OCI കാർഡുകാർക്കും നൽകുന്നത്. അതേസമയം ഇന്ത്യയിൽ വോട്ട് ചെയ്യാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനോ ഭരണഘടനാ പദവികൾ വഹിക്കാനോ ഒന്നും കഴിയില്ല. മാത്രമല്ല 2021 March 4 വിജ്ഞാപനത്തിലൂടെ കുറേയേറെ മേഖലകളിൽ പുതിയ നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുമുണ്ട്. നിരവധി മേഖലകളിൽ ജോലി ചെയ്യണമെങ്കിൽ OCI കാർഡുകാർ മുൻകൂർ അനുമതി വാങ്ങണം എന്നാണ് ഈ വ്യവസ്ഥ. ഗവേഷണം, മിഷണറി പ്രവർത്തനം, തബ്ലീഗി പ്രവർത്തനം, മാധ്യമ പ്രവർത്തനം, പർവ്വതാരോഹണം, ഇന്ത്യയിലുള്ള വിദേശ സർക്കാർ സ്ഥാപനങ്ങളിലോ നയതന്ത്ര കാര്യാലയങ്ങളിലോ ജോലിയോ ഇന്റേൺഷിപ്പോ, ഇത്രയും കാര്യങ്ങൾക്കാണ് മുൻകൂർ അനുമതി വേണ്ടത്. അതിനൊപ്പം ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്തിട്ടുള്ള നിയന്ത്രിത മേഖലകൾ അഥവാ റെസ്ട്രിക്റ്റഡ് മേഖലകളിലും പ്രൊട്ടക്റ്റഡ് അഥവാ സംരക്ഷിത മേഖലകളിലും പ്രൊഹിബിറ്റഡ് അഥവാ നിരോധിത മേഖലകളിലും സന്ദർശനം നടത്തണമെങ്കിലും മുൻകൂർ അനുമതി വേണ്ടിവരും. ഏതൊക്കെയാണ് ഇത്തരത്തിൽ നിയന്ത്രണമുള്ള പ്രദേശങ്ങൾ എന്നറിയാമോ? വലിയൊരു പട്ടികയാണത്. അരുണാചൽ പ്രദേശ്, സിക്കിം, മിസോറാം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുമെല്ലാം പൂർണ്ണമായും ഇത്തരത്തിൽ OCI കാർഡുടമകൾക്ക് നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങളാണ്. അതിനൊപ്പം ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകണമെങ്കിലും മുൻകൂർ അനുമതി വേണ്ടിവരും. ഈ പ്രദേശങ്ങളുടെ പൂർണ്ണ പട്ടിക അറിയണമെന്നുണ്ടെങ്കിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ ഈ റിപ്പോർട്ടിനൊപ്പം അത് നൽകുന്നുണ്ടാകും. അവിടെ പരിശോധിച്ചാൽ മതി. 2021 വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചതിനും റിസർവ് ബാങ്കിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് നിയമത്തിൽ പ്രത്യേകം നിർവഹിച്ചിട്ടുള്ളതിനും പുറമെ മറ്റെല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിദേശ പൗരന്മാർക്ക് തുല്യമായ അവകാശം മാത്രമേ OCI കാർഡ് ഉടമകൾക്കും ലഭിക്കൂ എന്നുള്ളതാണ്. ഇനി OCI കാർഡുള്ളവർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുമുണ്ട്. മുൻപ് ഇന്ത്യൻ പൗരനായിരുന്നപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത് പോലെ OCI കാർഡ് ലഭിച്ച ശേഷവും ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ ചില അപകടങ്ങളുണ്ടാകാം. നിങ്ങളുടെ ഇടപെടൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ OCI കാർഡ് റദ്ദാക്കാൻ ഇന്ത്യൻ സർക്കാരിന് അധികാരമുണ്ട്. OCI കാർഡ് റദ്ദാക്കുന്ന നിരവധി സാഹചര്യങ്ങളാണ് ഉള്ളത്. തെറ്റായ വിവരങ്ങൾ നൽകിയോ വിവരങ്ങൾ മറച്ചുവെച്ചോ അല്ലെങ്കിൽ വഞ്ചനയിലൂടെയോ ആണ് OCI കാർഡ് നേടിയതെന്ന് കണ്ടെത്തിയാൽ സർക്കാരിന് അത് റദ്ദാക്കാം. ഇന്ത്യൻ ഭരണഘടനയോട് പ്രീതിയില്ല എന്ന് തെളിഞ്ഞാൽ, അതായത് ഭരണഘടനയ്ക്ക് അനുസൃതമായി അല്ല പ്രവർത്തിക്കുന്നത് എന്ന് തെളിഞ്ഞാൽ OCI റദ്ദാക്കാൻ കഴിയും. അതുപോലെ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശത്രുരാജ്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായോ അവരുമായി ആശയവിനിമയം നടത്തുന്നതായോ യുദ്ധത്തിൽ അവരെ സഹായിക്കുന്ന തരത്തിൽ ബിസിനസ്സോ സാമ്പത്തിക ഇടപാടോ നടത്തുന്നതായോ കണ്ടെത്തിയാലും OCI കാർഡ് റദ്ദാക്കാവുന്നതാണ്. മാത്രമല്ല OCI കാർഡ് ലഭിച്ച് 5 വർഷത്തിനിടയിൽ 2 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാലും അത് കാർഡ് റദ്ദാക്കാനുള്ള കാരണമാണ്. അതിനേക്കാൾ എല്ലാം ഉപരി 2020 January 10 നിലവിൽ വന്ന ഒരു ഭേദഗതി കൂടിയുണ്ട്. ഇന്ത്യൻ പൗരത്വ നിയമത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും നിയമത്തിലെയോ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അതിന്റെ പേരിൽ OCI കാർഡ് റദ്ദാക്കാൻ കഴിയും. അതായത് OCI കാർഡ് ഉടമകൾ ഇന്ത്യയിൽ വച്ച് ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ ഏത് വ്യവസ്ഥ ലംഘിച്ചാലും അത് OCI കാർഡ് റദ്ദാക്കപ്പെടാനുള്ള കാരണമാകാം. പ്രിയമുള്ള ശ്രോതാക്കളെ, OCI കാർഡുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് വന്ന ചില റിപ്പോർട്ടുകളും ഇതേക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിശദീകരണവുമാണ് SBS മലയാളം ഇവിടെ പരിശോധിച്ചത്. ഒപ്പം OCI കാർഡുള്ളവർക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന അവകാശങ്ങളും ഉള്ള നിയന്ത്രണങ്ങളും. ഈ റിപ്പോർട്ട് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഒപ്പം ഇത്തരം കൂടുതൽ റിപ്പോർട്ടുകൾ കേൾക്കാൻ SBS മലയാളത്തെ പിന്തുടരുകയും ചെയ്യുക. SBS മലയാളം വെബ്സൈറ്റിലോ അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പിലോ നിങ്ങൾക്ക് SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും. ഉപകാരപ്രദമായ മറ്റൊരു റിപ്പോർട്ടുമായി തിരിച്ചെത്താം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.